ആദ്യം മുതലേ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാം ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാവുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശീകരപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശീകരപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശീകരപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണയെന്ന് വെച്ച് രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോർ പ്രദർശനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവേഷം സ്രോതത്തിലെ പോലെ സമീലമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് വരണമേ, ഞങ്ങളുടെ അക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനോദക്ഷൻ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യശക്തി മുഖത്തു നീക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നിസ്സുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. അതിന്റെ തിരഫലമായ നമ്മുടെ കർത്താവ് യേശുമേശയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനോട് തുറയും ഏതമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവദമ്പുരാനുടമയെ വിളിച്ചുകൊള്ളണമേ. ആമേ. ബാറയ്ക്കുമോർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീത സന്ധ്യയ്ക്കായി വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും നിന്റെ ദാസരാകുന്നു ഞങ്ങൾക്കൊന്ന് ചേരുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ വിശുദ്ധ സഭയെ ദേവദമ്പുരാൻ ഇത്ര നാളും കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുവാൻ, സഭാചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് അല്പമൊക്കെ ഒന്ന് പഠിക്കുവാനും നൽകുന്ന വലിയ സഭയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം ആദിയോടന്തം ഈ ശുശ്രൂഷകളിലെല്ലാം കൂടെ ഇരിക്കണമേ. എംഎംഇഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഇതിൽ സംബന്ധിക്കുമ്പോൾ വിവിധ മാനസിക പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ആശങ്കകളിലൂടെയും ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടുവെന്നറിയാത്ത നിമിഷങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവർ, കർത്താവേ എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരകൻ അവിടുന്ന് മാത്രമാണല്ലോ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നിന്നെ ആശ്രയിക്കുമ്പോൾ തമ്പുരാനെ പരിഹാരം അവിടുന്ന് നൽകും. തമ്പുരാൻ സകലരെയും സകലരുടെ വിഷയങ്ങളെയും ഒക്കെ അവിടെ നേരിട്ടെടുക്കണമേ. പ്രതീക്ഷകൾ പഠിക്കുന്ന സഭാചരിത്രത്തിന്റെ പഠനം ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉണർവും ഉത്സാഹത്തോടും കൂടി വിശുദ്ധ സഭയെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും വിശുദ്ധ സഭയിലൂടെ ഞങ്ങളുടെ ആത്മീകരക്ഷ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുമെന്നുമുള്ള സത്യവിശ്വാസം വീണ്ടും ഞങ്ങളിൽ ഉറപ്പാകുന്നതിനും സംഗതിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പിതാക്കന്മാരുടെയും മധ്യസ്ഥതയിൽ ഞങ്ങൾ സ്വയം പ്രാപിക്കുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കുമെന്നേക്കും സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ ബിന്നിയേശൻ, ഏറ്റവും സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ ശാന്തമ്മയാനി ജിജി, ഇതിന്റെ എല്ലാ റീജിയണൽ സെക്രട്ടറിമാര്, ട്രഷറർ, അതോടൊപ്പം തന്നെ ഓരോ യൂണിറ്റിലെയും സെക്രട്ടറിമാര്, സർവോപരി ഇവരെല്ലാം ആ സ്ഥാനത്ത് ശുശ്രൂഷ പണ്ടക്കോണം ഇടയാക്കുന്ന ഓരോ ഇടവകയിലെയും എംഎംഇഎസിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. പരിശുദ്ധ സ്ലീഹ നയമ്പിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. 12 അപ്പോസ്തലന്മാരാൽ അടിസ്ഥാനമിട്ട എഫേസ്യ ലേഖനം 2 20 വാക്യത്തിൽ ഉറപ്പിക്കുന്നത് പോലെ ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. സഭയെ തമ്പുരാൻ പണിതിരിക്കുന്ന കെട്ടുപണിക്ക് അടിസ്ഥാന കല്ലുകളായി തീർന്ന 12 അപ്പോസ്തലന്മാർ, പ്രത്യേകിച്ച് 13-ാമത്തെ ആളായി വിളിച്ചു വേർതിരിക്കപ്പെട്ട പൗലോസ് ശ്ലീഹ, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മയും നമ്മൾ കൊണ്ടാടി. 12 അപ്പോസ്തലന്മാരെ മുഴുവനായി നമ്മൾ ഓർത്തു. നമ്മുടെ ഒട്ടുമിക്ക ദൈവാലയങ്ങളിലും കൃത്യം ഡേറ്റ് അല്ല എങ്കിൽ പോലും ഇതിനോട് ചേർന്ന് വരുന്ന ഒരു നല്ല ദിവസമായതുകൊണ്ടും ജൂലൈ 3-ാം തീയതി 4-ാം തീയതി ഒക്കെ ആയിട്ട് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാളും പലയിടത്തും കൊണ്ടാടുന്നു. മാർത്തോമാ ശ്ലീഹായെ നമുക്ക് ദൈവസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിച്ച് ഓർക്കാം. വിശുദ്ധ സഭയെ എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നയിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയ എല്ലാ പിതാക്കന്മാരെയും ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച്, ഒരു പുതിയ കാൽവയ്പാണ് സഭാചരിത്രത്തിന്റെ ഗേടുകളിലേക്ക് കടന്ന്. ഇതുവരെയും സൺഡേ സ്കൂളിലും വൈദിക സെമിനാരിയിലും ഒക്കെ അത്യാവശ്യം സഭാചരിത്രമൊക്കെ പഠിച്ച് കേടില്ലാത്ത രീതിയിൽ അങ്ങ് പോവുകയായിരുന്നു. എന്നാൽ ഇനി അതുപോലല്ലോ, കൂടുതൽ ആഴമായിട്ട് പഠിക്കുകയും ഒരു പറയുന്ന ഓരോ വാക്കും ഏത് എന്ത് അർത്ഥത്തിലാണ് എന്നുള്ളതും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ നൽകുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ട് എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ഒരു മേഖലയാണ് സഭാചരിത്രത്തിന്റെ ടീച്ചിങ് എന്ന് പറയുന്നത്. എനിക്ക്, ഞാൻ തീർത്തും അക്കാര്യത്തിൽ അശക്തനാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ തന്നെയും ദൈവത്തിൽ ശരണപ്പെട്ട് അത് നിർവഹിക്കാം എന്ന് കരുതുകയാണ്. 1912 വരെയുള്ള സഭാചരിത്രത്തിന്റെ ഏടുകൾ നിങ്ങളെ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു എന്നുള്ളതറിയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് 1912 to 1964 അല്ലെങ്കിൽ 63 അവസാനം വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് മലങ്കരസഭയായി നമ്മുടെ അസ്തിത്വവും സ്വത്വവും ഒക്കെ തിരിച്ചറിഞ്ഞ് മുൻപിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ഒരു വലിയ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാതോലിക്ക ബാവാമാരുടെ ചരിത്രം കാതോലിക്ക ബാവ എന്ന നാമധേയത്തിൽ തുടങ്ങുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ച് അവസാനിപ്പിച്ചതുപോലെ കാതോലിക്കേറ്റിന്റെ പുനഃസ്ഥാപനം, ഗ്രീസിൽ അതുവരെയും ഉണ്ടായിരുന്ന മാർ ബസേലിയോസ് എന്ന നാമത്തിൽ ഉണ്ടായിരുന്ന പിതാവിനാൽ, മലങ്കര സഭയ്ക്ക് ഒരു പിതാവ് ഗ്രീസിൽ ഉണ്ടായിരുന്നു, മാർ ബസേലിയോസ് പിതാവ്. ആ പിതാവിന്റെ നാമത്തിൽ വീണ്ടും പിതാക്കന്മാർ മാർത്തോമാ ശ്ലീഹായുടെ സ്ലൈഹിക സിംഹാസനത്തിൽ മലങ്കരയിൽ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ച, കാതോലിക്കേറ്റിന്റെ ആദ്യ സ്ഥാപനം എന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ട്. അത് തെറ്റാണെന്ന് നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുനഃസ്ഥാപനം എന്നാണ് നിങ്ങൾ പഠിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം മലങ്കര സഭയിൽ കാതോലിക്കേറ്റിന്റെ പുനഃസ്ഥാപനം മുതൽ ഇവിടെ മലങ്കര സഭയിൽ ഈ സഭയെ പരിപാലിക്കുവാൻ തക്കവണ്ണം പിതാക്കന്മാരെ തെരഞ്ഞെടുക്കപ്പെട്ടു, കാതോലിക്ക ബാവാമാര്. അതില് പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവ, അതിനുശേഷം പരിശുദ്ധനായ ഗീവർഗീസ് പ്രഥമൻ ബാവ, അതായത് വള്ളിക്കാട്ട് ബാവ, വാകത്താനം വള്ളിക്കാട്ട് ദേറയിൽ കബറടങ്ങിയിരിക്കുന്ന വള്ളിക്കാട്ട് ബാവ. അതിനുശേഷം വിശുദ്ധ സഭയെ ഏറെക്കാലം ദീർഘമായ കാലഘട്ടം 35 വർഷങ്ങളോളം ഭരിച്ച കാതോലിക്ക ബാവായിരുന്ന, വലിയ ബാവായിരുന്ന കുറിച്ചി ബാവായുടെ, കല്ലാശ്ശേരി ബാവായുടെ ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ കാലഘട്ടം അതാണ്. ഈ മൂന്ന് പിതാക്കന്മാരുടെ കാലഘട്ടമാണ് 1912 മുതൽ 1964 ജനുവരി മാസം 3-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വരുന്നത്. അത്രയുമാണ് നമുക്ക് ഈ വർഷം പഠിക്കാനായിട്ടുള്ള, ഈ മൂന്ന് പിതാക്കന്മാരെ പറ്റിയുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. അതിനുശേഷം ഔഗ്യൻ പ്രഥമൻ ബാവ, ശേഷം മാത്യുസ് പ്രഥമൻ ബാവ, മാത്യുസ് ദ്വിതീയൻ ബാവ, ദിദിമോസ് പ്രഥമൻ ബാവ, ഇപ്പോൾ ഉള്ളത് പൗലോസ് ദ്വിതീയൻ ബാവ. അത് നമ്മുടെ ഈ വർഷത്തെ പഠന കാര്യത്തിൽ വരുന്നതല്ല, സിലബസിലുള്ളതല്ല. നമുക്ക് പഠിക്കാനുള്ളത് 1912 മുതൽ 1964 വരെയുള്ള സഭാചരിത്രമാണ്. അതില് ഈ മൂന്ന് പിതാക്കന്മാരാണ്, പൗലോസ് പ്രഥമൻ ബാവ, ഗീവർഗീസ് പ്രഥമൻ ബാവ, ഗീവർഗീസ് ദ്വിതീയൻ ബാവ. ഈ മൂന്ന് പിതാക്കന്മാരെ പറ്റിയുള്ള ചരിത്രം തന്നെയാണ് സഭയുടെ ചരിത്രം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ സഭാചരിത്ര പഠനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ മൂന്ന് പിതാക്കന്മാരെ പറ്റി പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുക. അതിനുശേഷം ഈ പിതാക്കന്മാര് നേതൃത്വം കൊടുത്ത കാര്യങ്ങളെ പറ്റി ചുരുക്കമായി നമുക്കൊന്ന് പ്രതിപാദിക്കുകയും ചെയ്യാം. ഈ ചരിത്ര പഠനം എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, വീണ്ടും പറയുന്നു, പരീക്ഷയല്ല. നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ അതൊരു കഥാരൂപേണയോ ചരിത്രം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരോചകത്വം ഒന്നും കൂടാതെ പഠിക്കാൻ തക്കവണ്ണമാണ് ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങള് വളരെ നമ്മൾ അന്നാമയം പാസ്റ്ററും പഠിച്ചതുപോലെയോ അല്ലെങ്കിൽ മതോപദേശ സാരങ്ങളിൽ നിന്നൊക്കെ പഠിച്ചതുപോലെയോ വളരെ സാഹൂതം നമുക്ക് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കഥകളുടെ അവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയാകർഷിക്കത്തക്കവണ്ണമുള്ള അവരുടെ ജീവിത പശ്ചാത്തലത്തിലെ കഥകളിലൂടെയൊക്കെ മുൻപിലേക്ക് പോകാനായിട്ടുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ മൂന്ന് പിതാക്കന്മാരെ പറ്റി ഒന്ന് പഠിച്ചതിന് ശേഷം 1912 മുതൽ 64 വരെയുള്ള കാലഘട്ടത്തിൽ സഭയിൽ നടന്ന പ്രധാന സംഭവങ്ങളെ പറ്റി ചുരുക്കമായിട്ടൊന്ന് പഠിക്കുക നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് നേരത്തെ ശാന്തമ്മയാണ്ടി ഐസ് തന്ന് കാണുമല്ലോ 1912 മുതൽ 64 വരെയുള്ള സഭാചരിത്രത്തെ പറ്റി കുറച്ച് 10-38 ക്വസ്റ്റ്യൻ ആൻസറുകൾ ഒന്ന് അയച്ചു തന്നിട്ടുണ്ടാവും. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഞാൻ ഇപ്പൊ ആദ്യമേ തന്നെ ആ ക്വസ്റ്റ്യൻ ആൻസറുകൾ അങ്ങ് വായിക്കുകയാണ്. അത് വായിക്കുമ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ വരുന്നത് ഏകദേശം അത്രയും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ബാക്കി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് ഈ ചരിത്രം നമ്മളൊന്ന് അറിഞ്ഞിരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാ. അതുകൊണ്ട് ഞാനിവിടെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പരീക്ഷയെ അല്ലെങ്കിൽ അതിന്റെ ഡേറ്റുകളോ അയ്യോ സംഭവങ്ങളോ അത് ഞങ്ങൾ ഓർത്തിരിക്കുന്നില്ല ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അതിന്റെ വിഷമത്തിന്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ക്ലാസ്സുകളിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളൊന്നും നിങ്ങൾ അങ്ങനെ ചിലപ്പോഴൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പരീക്ഷയൊന്നും എഴുതണമല്ലോ എന്നുള്ളത് കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ തയ്യാറാക്കി നിങ്ങൾക്ക് തരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഹിസ്റ്ററി ചർച്ച് ഹിസ്റ്ററി 1912 മുതൽ 1964 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് എന്നുള്ളത് മാത്രം ചിന്തിക്കുക. പരീക്ഷാ കാര്യങ്ങൾ സെക്കൻഡറി ആണ്. ഇവിടെ ഈ വായിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ നിന്ന് തന്നെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതും. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ എത്രയോ നാളുകൾക്ക് മുമ്പേ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും നേരത്തെ കിട്ടിയതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആദ്യമേ ഞാൻ ക്ഷണിക്കുക. ഈ ചർച്ച് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറിൽ 1912 മുതൽ 1964 വരെയുള്ള മലങ്കര സഭയിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏവ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. അതിന്റെ ഏകദേശം ഒരു 6 ഉത്തരങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ വായിക്കുന്നതിന്റെ ഉദ്ദേശം ഇപ്പം നിങ്ങൾ കാണാൻ പഠിക്കാനായിട്ടല്ല, ആ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ ഒന്ന് ഓടിപ്പോകാൻ വേണ്ടിയാണ്. അത് ഭംഗിയായിട്ട് അതിനകത്ത് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് അത് ആദ്യമേ തന്നെ ഞാൻ വായിക്കുന്നത്. ഈ 1912-1964 ഇമ്പോർട്ടന്റ് ഇവന്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത് 1912 സെപ്റ്റംബർ 15 മുറിമുറ്റത്തിൽ മറിയുവാനിയസ് മെത്രാപ്പോലീസായ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനാധിപതിയായ പൗരസ്ത്യ കാതലിക്കായി നിരണം സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് അഭിഷേകം ചെയ്തു. ഇതോടെ സെലൂഷ്യയിലും തിഗ്രീസിലുമായി സ്ഥിതി ചെയ്തിരുന്ന കാതോലിക്ക മഫ്രിയാന സ്ഥാപനം മലങ്കരയിലേക്ക് ഔദ്യോഗികമായും കാനോനികമായും സ്ഥാപിതമായി. ഞാനിത് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, 1912 സെപ്റ്റംബർ 15 അത്രയും വരെ നിങ്ങൾ കഴിഞ്ഞ ശാന്തമേറ്റി ഒന്ന് പറയാം. അത്രയും അത് കവലിക്കറ്റിന്റെ പുനഃസ്ഥാപനം എന്നുള്ളത് പഠിച്ചു നിർത്തിയായിരുന്നല്ലോ അല്ലെ? ചരിത്രം പഠിച്ച കൂട്ടത്തില് അങ്ങനെയായിരുന്നല്ലോ പഠിച്ചു നിർത്തിയത് അല്ലേ?
ഓക്കെ,
അതെ, 1912 സെപ്റ്റംബർ 15 ആണ് മുറിമറ്റത്തിൽ മാറിയുവാനിയോസ് മെത്രാപ്പോലീസായ പൗലോസ് പ്രഥമനായിട്ട് നിരണം സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് അഭിഷേകം ചെയ്ത് സെലൂഷ്യയിലും തിഗ്രീസിലുമായി സ്ഥിതി ചെയ്തിരുന്ന കാതോലിക്ക മഫ്രിയാന സ്ഥാപനം, അതായത് നമ്മുടെ ഈ ഒന്നാം തുദ്ധൻ ചൊല്ലുന്ന സമയത്തെ മാർ ബെസേലിയോസ് എന്ന് നമ്മൾ ചൊല്ലുന്ന നമ്മുടെ ബാബാമാരുടെ സ്ഥാനനാമം, ഈ ബെസേലിയോസ് എന്നുള്ള നാമം കിട്ടിയത് തിഗ്രീസിലുണ്ടായിരുന്ന സ്ഥാനനാമം തന്നെയാണ്. ആ സ്ഥാനനാമമാണ് നമ്മൾ, അതുകൊണ്ടാണ് പുനഃസ്ഥാപനം എന്ന്, പുതിയതായിട്ടൊന്നും ഒരു സ്ഥാപനമല്ല ഇത്. നേരത്തെ മാർത്തോമാ ശ്ലീഹാ മുതൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അത് മാർത്തോമാ ശ്ലീഹായാണ് ഇവിടെ ഇന്ത്യയിൽ സഭ സ്ഥാപിച്ചത്. അത് ചില സാഹചര്യങ്ങൾ കൊണ്ട്, നിങ്ങൾ അത് പഠിച്ചല്ലോ, പേർഷ്യൻ ബന്ധമായിരുന്നു, അതിനുശേഷം അന്ത്യോക്കിയ ബന്ധത്തിലേക്ക് 19th century നമ്മൾ വന്നു. അതിന് മുൻപേ പറയുന്ന അന്ത്യോക്കിയൻ, അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് പോകുന്നില്ല, അതിനു മുൻപേ പറയുന്ന അന്ത്യോക്കിയൻ ബന്ധങ്ങള് നമ്മൾ പുനർവിചിന്തനമൊക്കെ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നയൻറ്റീൻത് സെഞ്ച്വറിയില് അന്ത്യോക്യൻ ബന്ധത്തിലേക്ക് വരുന്നു. അതിനു മുൻപുള്ള ചേപ്പേടുകളും പേർഷ്യൻ കൽക്കുരിശുകളും ഒക്കെ നമ്മുടെ പേർഷ്യൻ ബന്ധത്തെ സാധൂകരിക്കുന്നതും ആണല്ലോ മലങ്കര സഭയിൽ ഇന്നുമുള്ള കാര്യങ്ങളാണ്. വിശദമായി ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത്രയും നാൾ തിഗ്രീസിലുണ്ടായിരുന്ന, സെലൂഷ്യയിലും തിഗ്രീസിലുമായിട്ടുണ്ടായിരുന്ന മർത്തോമാ സ്ലീഹായുടെ സ്ലൈഹീജ സിംഹാസനത്തിൽ ആരൂഢരായിരുന്നവർ വളരെ കൃത്യമായ ചരിത്രം അതിനുണ്ട്. അതിനുശേഷം 1912 മഫ്രിയാന എന്നുള്ള സ്ഥാനം, കാതോലിക്കായ മഫ്രിയാന എന്ന സ്ഥാനം മലങ്കര സഭയിലേക്ക് വന്ന് കാതോലിക്കായായിട്ട് കാതോലിക്കായ എന്നുള്ള നാമത്തിൽ ഔദ്യോഗികമായിട്ടും കാനോനികമായിട്ടും ലീഗലായിട്ടും സ്ഥാപിതമായ ദിവസമാണ് 1912 സെപ്റ്റംബർ 15 എന്നുള്ളത്. രണ്ടാമത് പ്രധാന ഒരു സംഭവമാണ് മേൽപ്പട്ടക്കാരെ വാഴിക്കുവാനും മൂറോൻ കൂതാശ ചെയ്യുവാനും നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ആരംഭിച്ചു എന്നുള്ളത്. ഇവിടേക്ക് ഈ കാതോലിക്ക സ്ഥാപനം വന്നതോടുകൂടി മേൽപ്പട്ടക്കാരെ സ്വയമായിട്ട് നമ്മൾ വാഴിക്കുവാനും മൂറോൻ കൂതാശ ചെയ്യുവാനുമുള്ള അധികാരം നമുക്ക് ലഭിക്കുകയാണ്. മൂന്നാമതായിട്ട് മലങ്കര മെത്രാപ്പൊലീത്തയുടെ അധികാരം, ലീഗൽ ലെജിറ്റിമൈസേഷൻ ഓഫ് മലങ്കര മെത്രാപ്പൊലീത്ത, അത് മലങ്കര മെത്രാപ്പൊലീത്തയുടെ അധികാരം നമുക്ക് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യേണ്ടതൊക്കെ വണ്ണം നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത് 1934 ഭരണഘടന പാസാക്കി എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ ഇന്ത്യ സ്വതന്ത്രമാകുന്നത് 1947 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. ഞാനിത് മതപ്രസാരങ്ങൾ പഠിപ്പിച്ച സമയത്ത് നിങ്ങളോടൊന്ന് ഓർപ്പിച്ചതാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുൻപേ, അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനയുടെ കരട് ഉണ്ടാക്കുന്നതിന് മുൻപേ മലങ്കര സഭയ്ക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു ഭരണഘടന ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കേരളത്തിലുള്ള ഏത് സഭകളെ നിങ്ങൾ എടുത്തു നോക്കൂ, അവർക്ക് സ്വന്തമായിട്ട് ഒരു ഒരു ബൈലോ ഉണ്ടാകുന്നതിനും എത്രയോ കാലഘട്ടം മുൻപേ 1934 മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അഞ്ചാമതായിട്ടുള്ളത് മലങ്കര മെത്രാപ്പൊലീത്തായും കാതോലിക്കായും ഈ രണ്ട് സ്ഥാനങ്ങളുണ്ട്. മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം, നമ്മൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ വട്ടശ്ശേരി തിരുമേനിയാണ് മലങ്കര മെത്രാപ്പൊലീത്തയായിട്ടിരിക്കുന്നത്. ഈ ആദ്യത്തെ രണ്ട് മെത്രാപ്പൊലീത്തമാരുടെ കാലഘട്ടത്തിലും മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം കൈയാളിയിരുന്നത് വട്ടശ്ശേരി തിരുമേനി തന്നെയാണ്. രണ്ട് കാതോലിക്കമാര് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പൗലോസ് പ്രഥമൻബാവായും ഗീവർഗീസ് പ്രഥമൻബാവായുടെയും കാലഘട്ടത്തിൽ. എന്നാൽ ഈ മലങ്കര മെത്രാപ്പൊലീത്തായും കാതോലിക്കായും ഈ രണ്ട് സ്ഥാനങ്ങൾ ഒരാളിൽ നിക്ഷിപ്തമായി ആദ്യമായിട്ട് ഈ സ്ഥാനം പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായി, മൂന്നാമത്തെ കാതോലിക്കായിരിക്കുന്ന കുറിച്ചി ബാവ അല്ലെങ്കിൽ കല്ലാശ്ശേരി ബാവ എന്നറിയപ്പെടുന്ന കുറിച്ചി ബാവായി, 35 വർഷക്കാലം മലങ്കര സഭയെ ഭരിച്ച കുറിച്ചി ബാവ അല്ലെങ്കിൽ പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായിൽ, ഇത് രണ്ടും കൂടി മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനവും കാതോലിക്ക സ്ഥാനവും ഒരാളിൽ തന്നെ നിക്ഷിപ്തമായതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം. പിന്നീട് ആറാമത്തെ കാര്യം പറയുന്നത് 1958 കോടതി വിധി പ്രകാരം അതൃക്കിസ് വിഭാഗവും മെത്രാൻ കക്ഷിയും തമ്മിലുള്ള വഴക്ക് മാറി സഭയിൽ യോജിപ്പുണ്ടായി. 1958 കോടതി വിധി പ്രകാരം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വഴക്കുകളെല്ലാം മാറി സഭയിൽ ഒരു യോജിപ്പുണ്ടാകുന്ന വർഷമാണ് 1958. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 64 വരെയുള്ള വർഷങ്ങളിലെ ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നീട് നമ്മൾ പഠിക്കുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നു, അതേപോലെ തന്നെ ഞാൻ വായിക്കുന്നു. കാതോലിക്ക സിംഹാസനം മലങ്കര സഭയിൽ പുനഃസ്ഥാപിച്ചത് എന്ന് എവിടെ വെച്ച്? 1912 സെപ്റ്റംബർ 15 നിരണം സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച്. പരിശുദ്ധ ബെസേലിയോസ് പൗലോസ് ഒന്നാമൻ കാതോലിക്ക ബാവ മാർത്തോമാ സ്ലീഹ മുതൽ എത്രാമത്തെ കാതോലിക്കയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ തിഗ്രീസിലായിരുന്ന മലങ്കര സഭയുടെ ആസ്ഥാനം സെലൂഷ്യയിലും തിഗ്രീസിലും ഒക്കെ ആയിരുന്ന മാർത്തോമാ സ്ലീഹയുടെ സ്ലൈഹിക സിംഹാസനം പൗലോസ് പ്രഥമൻ ബാവ കേരളത്തിൽ കാതോലിക്ക ബാവയാകുമ്പോൾ മാർത്തോമാ സ്ലീഹയുടെ സിംഹാസനത്തിൽ ആരൂഢനാകുന്ന എത്രാമത്തെ കാതോലിക്കയാണ് മാർത്തോമാസ്ലിഹ മുതൽ എത്രാമത്തെ കാതോലിക്കയാണ് മുറിമിത്തത്തിൽ ബാവ, അതായത് പൗലോസ് പ്രഥമൻ ബാവ എന്നുള്ളതാണ് ചോദ്യം. 84th കാതോലിക്കയാണ്, 84th കാതോലിക്കോസ് ഓഫ് ദി ഈസ്റ്റ് ഇൻ ദി അപ്പോസ്തോലിക് ത്രോൺ ഓഫ് സെന്റ് തോമസ്, 84th കാതോലിക്കോസ് ഓഫ് ദി ഈസ്റ്റ് ഇൻ ദി അപ്പോസ്തോലിക് ത്രോൺ ഓഫ് സെന്റ് തോമസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മുടെ മലങ്കര സഭയിലേക്ക് ഈ കാതോലിക്ക സ്ഥാപനം പുനഃസ്ഥാപിച്ചതിന് ശേഷം ഇവിടെ കേരളത്തിലെ ആദ്യത്തെ കാതോലിക്ക ബാവായ മുറിമറ്റത്തിൽ ബാവ, പൗലോസ് പ്രഥമൻ ബാവ 84th കാതോലിക്കയാണ് മാർത്തോമാസ്ലിഹയുടെ ഫ്ലൈഹീസ് മഹാസനത്തിൽ ആരോടനാകുന്നത്. നാലാമത് പിന്നീടുള്ള ചോദ്യം, 1912 കാതോലിക്കേറ്റ് മലങ്കര സഭയിൽ റീലൊക്കേറ്റ് ചെയ്തതിന് ശേഷം മലങ്കര സഭയിലെ ആദ്യത്തെ കാതോലിക്ക ആരായിരുന്നു എന്ന് അഭിഷേകം ചെയ്യപ്പെട്ടു. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത്രയും നേരം പറഞ്ഞപ്പോൾ പൗലോസ് പരിശുദ്ധ ബസേലി പൗലോസ് പ്രഥമൻ ബാവായാണ് ഒന്നാമൻ ബാവായാണ്. 1912 സെപ്റ്റംബർ 15 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് 1912 സെപ്റ്റംബർ 15 എന്നുള്ളത്. സെപ്റ്റംബർ 14 ശ്രീബാ പെരുന്നാളിന് ശേഷം വരുന്ന ദിവസം ഓർത്തിരിക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിന് പൗലോസ് പ്രഥമൻ ബാവായാണ്. ആദ്യത്തെ കാതോലിക്ക ബാവ എന്ന് കാലം ചെയ്തു, എവിടെ അടക്കപ്പെട്ടു? 1913 മെയ് 2 കാലം ചെയ്തു. മെയ് 3 പാമ്പാക്കുട ചെറിയ പള്ളിയിൽ സംസ്കാരം ചെയ്യപ്പെട്ടു. മെയ് 3 പരിശുദ്ധ ബാവാതിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്നത്. നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു, 1912 സെപ്റ്റംബർ മുതൽ 1913 മെയ് വരെ നിങ്ങൾക്കറിയാലോ സെപ്റ്റംബർ ഒരു വർഷം പോലും തികച്ചിരുന്നില്ല. 7 മാസവും 19 ദിവസവും മാത്രമേ ആദ്യത്തെ കാതോലിക്ക ബാവായിരുന്ന പൗലോസ് പ്രഥമൻ ബാവ കാതോലിക്ക സിംഹാസനത്തിൽ മാണരുളിയുള്ളൂ. ചെറിയ കാലഘട്ടമായിരുന്നു. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കം കുറിച്ചത് തിരുമേനിയിലൂടെയാണ് എന്നുള്ളത് നമുക്ക് നന്ദിയോടെ ഓർക്കാം. മെയ് 2 ഇത് ഞാൻ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് പുറകെ, ഞാനത് സന്ദർഭവശാൽ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹി റെയ്ൻഡ് ഓൺലി ഫോർ 7 months and 19 days. 1913 മെയ് 2 കാലം ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ മെറ്റീരിയൽസ് ഉള്ളതാണ്, നിങ്ങൾക്ക് വന്നേക്കുന്ന മെയിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് കൈ സൂക്ഷിക്കുന്ന നല്ലതാണ്. പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ബദനി ആശ്രമം അത് സ്ഥാപിച്ചതെന്നാണ് എന്നുള്ളത്. 1919 ബദനി ആശ്രമം സ്ഥാപിച്ചത്. മർത്തമറിയ സമാജ സ്ഥാപിതമായതെന്ന് 1920 മർത്തമറിയ സമാജം സ്ഥാപിതമായത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ, ഭാരതത്തിലൊക്കെ എന്തെങ്കിലും ഒരു സംഘടനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനും എത്രയോ മുൻപ് തന്നെ മലങ്കര സഭയ്ക്ക് ആഠ്യത്വമുള്ള ഒരു സംസ്കാരവും പൈതൃകവും ചരിത്രവും ഉണ്ട് എന്നുള്ളത് ഓർക്കുക. മർത്തമറിയ സമാജമൊക്കെ 1920 തന്നെ സ്ഥാപിതമായി എന്നുള്ളത് കൊണ്ട്. പിന്നീട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇപ്പൊ നമുക്ക് വിശദമായിട്ട് പുറകെ പഠിക്കാം, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇതൊക്കെ ഒന്ന് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അൽവാറിസ് മാർ യൂലിയോസ് മെത്രാപ്പോലീസ എന്ന് കാലം ചെയ്തു, എവിടെ അടക്കപ്പെട്ടു? 1923 സെപ്റ്റംബർ 23 കാലം ചെയ്തു, ഗോവയിലെ മുനിസിപ്പൽ ശ്മശാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. 1979 ഒക്ടോബർ 5 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മത്യൂസ് 1 കാലത്ത് ഫിലിപ്പോസ് മാർ തയോഫിലോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ അൽവാറിസ് തിരുമേനിയുടെ ഭൗതിക അവശിഷ്ടം ഗോവ സെന്റ് മേരീസ് പള്ളി പഞ്ചിം സെന്റ് മേരീസ് പള്ളിയിൽ ശവസംസ്കാര ശുശ്രൂഷ നടത്തി കബറടക്കുകയും ചെയ്തു. 1923 കാലം ചെയ്തത്. എന്നാൽ മാർത്തോമാ മാത്യൂസ് പ്രഥമൻ ബാവാർഡ് കാലഘട്ടത്തിൽ 1979 ഒക്ടോബർ 5 പഞ്ചിം പള്ളിയിൽ ഗോവ സെന്റ് മേരീസ് പഞ്ചിം പള്ളിയിൽ ശവസംസ്കാര ശുശ്രൂഷ വീണ്ടും നടത്തി ഭൗതിക അവശിഷ്ടങ്ങൾ കവറടക്കുകയും ചെയ്തു. ഇപ്പോഴ് തിരുമേനിയുടെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്നത് ഗോവ സെന്റ് മേരീസ് പഞ്ചിം പള്ളിയിലാണ്. ശ്ലീപാദാസ സമൂഹം സ്ഥാപിച്ചതെന്ന് ആര്? 1924 സെപ്റ്റംബർ 27 എം ബി പത്രോസ് ചെമ്മാശൻ, പിന്നീട് പത്രോസ് മാർ എസ്തോത്യോസ് തിരുമേനി. ഞാൻ പലപ്പോഴും മതോപദേശ സാരങ്ങളും അന്നാമയും പാസ്റ്ററും ഒക്കെ എടുത്ത സമയത്ത് നിങ്ങളോട് വളരെ ആദരവോടുകൂടി സൂചിപ്പിച്ചിട്ടുള്ള ഒരു നാമമാണ് പത്രോസ് മാർ തിരുമേനിയുടേത്. തിരുമേനിയാണ് ശ്രീപാദ സമൂഹം ഈ ഉച്ചനീചത്വങ്ങളും ജാത്യാചാരങ്ങളും അയിത്തവും ഒക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ലല്ലോ, ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ 1924 ആ കാലഘട്ടത്തിൽ പരിശുദ്ധനായ പത്രോസ് മാർ എസ്പാത്യോസ് തിരുമേനി ഈ നമ്മൾ പറയുന്ന താണ ഹരിജനങ്ങളുടെ അല്ലെങ്കിൽ പുലയനെന്നോ പറയനെന്നോ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിരുന്ന ആൾക്കാരുടെ അടുത്ത് പോയി സുവിശേഷം അറിയിച്ച് അവരെ വിശുദ്ധ സഭയുടെ അംഗങ്ങളാക്കി തീർത്തു. വേദന തോന്നുന്ന ഒരു കാര്യം, ഇന്നും അവരുടെ പള്ളികൾ മിഷൻ പള്ളികൾ എന്നുള്ള പേരിൽ നമ്മൾ മാറ്റി നിർത്തിയേക്ക്, അവരെ മിഷൻ പള്ളികൾ എന്ന പേരിൽ അവരെ മാറ്റി നിർത്തിയേക്ക്. അല്ലെങ്കിൽ ശ്രീപാദാസ സമൂഹം ഒന്നും വേണ്ട രീതിയിൽ അതിൽ പ്രവർത്തിക്കാൻ പോലും ആളില്ലാത്ത ഒരു ഒരു പ്രയാസത്തിലൂടെയും നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളത് ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് അടുത്ത തലമുറയ്ക്കെങ്കിലും അതിനെന്തെങ്കിലും ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇടയാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസ് മാർ എസ്പാത്യോസ് തിരുമേനിയാണ് ശ്രീപാദാസ സമൂഹം സ്ഥാപിച്ചത്. 1924 സെപ്റ്റംബർ 27 പൗരസ്ത്യ സുവിശേഷ സംഘം രൂപീകൃതമായതെന്ന് ആരുടെ നേതൃത്വത്തിൽ? മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് പൗരസ്ത്യ സുവിശേഷ സംഘം. അത് 1924 ആണ് പൗരസ്ത്യ സുവിശേഷ സംഘം രൂപീകൃതമായത്. ആസിങ്കൽ ഗീവർഗീസ് കത്തനാരുടെ നേതൃത്വത്തിലാണ് അത് രൂപീകൃതമായത്. മലങ്കര സഭയിലെ രണ്ടാമത്തെ കാതലിക്ക ഭാവ ആര് എന്നാണ് കാതലിക്ക ആയത്, കാലം ചെയ്തതെന്ന് എവിടെ അടക്കപ്പെട്ടു? രണ്ടാമത്തെ കാതലിക്ക ഭാവ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതലിക്ക ഭാവയാണ്. വള്ളിക്കാട്ട് ഭാവ എന്നറിയപ്പെടുന്ന മഹാസ്ഥാനം വള്ളിക്കാട്ട് തേറയിൽ കബറടക്കപ്പെട്ടിരിക്കുന്നു. 1925 ഏപ്രിൽ 30 പരിശുദ്ധ ഭാവ തിരുമേനി കാതലിക്കായി. 1928 ഡിസംബർ 16 കാലം ചെയ്തു. 17 അടക്കം ചെയ്തു. 17 ഓർമ്മപ്പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നത്. ഡിസംബർ 16 തിരുമേനി കാലം ചെയ്തത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിൽ 17 കാലം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷെ 17 അടക്കമാണ് നടത്തിയത്. ഓർമ്മപ്പെരുന്നാൾ കൊണ്ടാടുന്നത് 17, പക്ഷെ ഡിസംബർ 16 തിരുമേനി കാലം ചെയ്തത്. വള്ളിക്കാട്ട് ഭാവായാണ് അല്ലെങ്കിൽ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ഗീവർഗീസ് ഫസ്റ്റ് ഭാവായാണ് രണ്ടാമത്തെ കാതലിക്ക ഭാവ. മലങ്കര സഭയിലെ മൂന്നാമത്തെ കാതലിക്ക ആര് എന്ന് വാഴിക്കപ്പെട്ടു. 1929 ഫെബ്രുവരി 15 പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് സെക്കൻഡ് വലിയ ഭാവ എന്നറിയപ്പെടുന്ന കാതലിക്ക ഭാവ, എപ്പോഴും പറയുന്ന കുറിച്ചി ഭാവ അല്ലെങ്കിൽ തിരുവേണ്ടെ കുടുംബ പേര് കല്ലാശ്ശേരി എന്നുള്ളതാണ്. കല്ലാശ്ശേരിൽ എന്നുള്ളതാണ് കല്ലാശ്ശേരി എന്നും നമുക്ക് പറയാം. ചിലരെങ്കിലും അത് തെറ്റായിട്ട് ഉച്ചരിക്കുന്നത് കേട്ടിട്ടുണ്ട്, കല്ലാശാരി എന്ന് ഉച്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആശാരി എന്നുള്ള ഒരു അർത്ഥമായി പോകും. അങ്ങനെ അല്ല, കുടുംബ പേര് കല്ലാശ്ശേരി എന്നാണ്. കല്ലാശ്ശേരി എന്ന് വരെ പറയാം, അതിൽ അപ്പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല. കല്ലാശ്ശേരി ബാവ എന്നറിയപ്പെടുന്ന കുറിച്ചി ബാവ 35 തിരുമേനി വിശുദ്ധ സഭയെ നയിച്ചു. 1929 ഫെബ്രുവരി 15 വാഴിക്കപ്പെട്ടത്. 1964 ജനുവരി 3 ദേവലോകത്ത് തിരുമേനിയുടെ ഭൗതിക ശരീരം അടക്കപ്പെട്ടു കാലം ചെയ്തതിനു ശേഷം എന്നുള്ളത് കൂടി ഓർപ്പിക്കും. 1929 ഫെബ്രുവരി 16 പാമ്പാടിയിലെ കുറിയാക്കോസ് റമ്പാനെ അല്ലെങ്കിൽ പിന്നീട് പാമ്പാടി തിരുമേനി, കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിലും ബദനിയിലെ യാക്കോബ് റമ്പാനെ യാക്കോബ് മാർ തയോഫിലോസ് എന്ന പേരിലും അവർ രണ്ടുപേരും മെത്രാസ്മാരായിട്ട് വാഴിക്കപ്പെട്ടു. അതും ഒരു സഭയുടെ ഏടിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. പാമ്പാടി തിരുമേനിയും ബദനിയിലെ യാക്കോബ് മാർ തയോഫിലോസ് തിരുമേനിയും മെത്രാന്മാരായിട്ട് വാഴിക്കപ്പെട്ടത് 1929 ഫെബ്രുവരി 16. പിന്നീട് ഒരു പ്രധാനപ്പെട്ട സംഭവം പറയുന്നു. പരിമല തിരുമേനിയുടെ ഗ്രിഗോറിയോസ് എന്ന പേരും അംശവടിയും ലഭിച്ച മെത്രാൻ ആര്? അത് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിക്കാണ് പരിമല തിരുമേനിയുടെ അംശവടിയും ഈ നാമവും ഗ്രിഗോറിയോസ് എന്ന നാമവും ലഭിച്ചത്. ഹിസ് ഗ്രേസ് കൊ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് എന്നാണ് പാമ്പാടി തിരുമേനിയുടെ നാമം. ഇനിയും പാമ്പാടി തിരുമേനിയെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കൗതുകം തരുന്ന ഒരു കാര്യം, എന്നാൽ ദൈവസന്നിധിയിൽ എത്ര ശ്രേഷ്ഠമായിരുന്നു ആ ജീവിതം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പാമ്പാടി തിരുമേനിയെ പറ്റി ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം. തിരുമേനിയുടെ ജനന ദിവസവും മരണ ദിവസവും ഒരേ ദിവസമാണ്. പാമ്പാടി തിരുമേനി ഏപ്രിൽ 5 1885 ഏപ്രിൽ 5 ജനിച്ചു. 1965 ഏപ്രിൽ 5 മരിക്കുന്നത്. അല്ല, ജനനവും മരണവും ബർത്ത്ഡേയും ഡെത്ത് ഡേയും ഏപ്രിൽ 5 തന്നെയാണ് തിരുമേനിയുടേത്. നമുക്ക് എത്ര പൂർണ്ണതയുള്ള ഒരു ഒരു ജീവിതമായിരുന്നു എന്നുള്ളത് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ഒരു പ്രത്യേകത. ഇനിയും ഒരു 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 കൗതുകമുള്ള കാര്യമാണ് തിരുമേനിയുടെ ജീവിതത്തിലെ. ഒരു ദിവസം മാത്രമേ അച്ഛനായിട്ടിരുന്നുള്ളൂ പാമ്പാടി തിരുമേനി. അച്ഛനായിട്ട് ഒറ്റ ദിവസം മാത്രമേ ഇരുന്നുള്ളൂ. അതിനുശേഷം റമ്പാച്ചനാക്കുകയും മെത്രാപ്പൊലീത്ത പദവിയിലേക്ക് അതിനുശേഷം വരികയുമായിരുന്നു. അതും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വയ്ക്കുന്നു. പിന്നീട് മലങ്കര റീത്ത് രൂപം കൊണ്ടതെന്ന് അത് നമ്മൾ അന്നാമയും പാസ്റ്ററും പഠിച്ച സമയം ഇവാനിയസ് മെത്രാസിനും പോയി റീത്ത് പ്രസ്ഥാനം തുടങ്ങിയത് പഠിച്ചതാണ്. 1930 ആണ് റീത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. പുത്തൻകാവ് കൊച്ചുതിരുമേനി ഏത് പേരിൽ മെത്രാനായി എന്ന് പിന്നീട് ഒരു പ്രധാനപ്പെട്ട ഈ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരാളാണ് പുത്തൻകാവിലെ കൊച്ചുതിരുമേനി. തിരുമേനിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. എന്നാണ് കൊച്ചുതിരുമേനി മെത്രാനായത് എന്ന്. 1930 നവംബർ 3 പരുമലയിൽ വെച്ചാണ് മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടത്. ഗീവർഗീസ് മാർ ഫീലക്സിനോസ് എന്ന പേരിലാണ് പുത്തൻകാവിൽ കൊച്ചുതിരുമേനി മെത്രാനായിട്ട് വാഴിക്കപ്പെട്ടത്. ഈ കാലം ചെയ്തതെന്നാണ് തിരുമേനി കാലം ചെയ്തതെന്നാണ് പുത്തൻകാവിൽ കൊച്ചുതിരുമേനി. 1951 ഏപ്രിൽ 17 കുന്നംകുളം മരത്തങ്കോട് ചാപ്പലിൽ വെച്ച് നിര്യാതനായി. ഭൗതിക ശരീരം പുത്തൻകാവ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ അടക്കിയിരിക്കുന്നു. പുത്തൻകാവ് പള്ളിയിലാണ് തിരുമേനിയുടെ ഭൗതിക ശരീരം ശവസംസ്കാരം ചെയ്തിരിക്കുന്നത്. കുന്നംകുളത്ത് വെച്ചാണ് തിരുമേനി കാലം ചെയ്യുന്നത്. മരത്തൻകോട് ചാപ്പലിൽ വെച്ചാണ് 1951 ഏപ്രിൽ 17. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കുകയും ചെയ്യും. ഇത് ഞാനൊരു ഏതൊക്കെ കാര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നതെന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറിലൂടെ കടന്നു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മലങ്കരയുടെ പൂങ്കുയിൽ എന്ന് അറിയപ്പെട്ടിരുന്ന തിരുമേനി അത് അത് ഗീവർഗീസ് മാർ ഫീലക്സിനോസ് തിരുമേനി പുത്തൻകാവിൽ കൊച്ചു തിരുമേനി തന്നെയാണ്. 1932 ഏപ്രിൽ 22 ഏലിയാസ് തൃതീയൻ പാത്രിക്കീസ് ബാവ ഓമല്ലൂർ മഞ്ഞനിക്കരയിൽ ആകസ്മിക നിര്യാണം പ്രാപിച്ചു. അത് മലങ്കര സഭയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മഞ്ഞനിക്കര ബാവ എന്നറിയപ്പെടുന്ന ഏലിയാസ് തൃതീയൻ പാത്രിക്കീസ് ബാവ 1932 ഏപ്രിൽ 22 കാലം ചെയ്തത്. സഭാഭാസുരൻ എന്നറിയപ്പെടുന്ന തിരുമേനിയാര് നമുക്കറിയാലോ. അത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയാണ്. പരിശുദ്ധ ഗീവർഗീസ് മാർ ദിവനാസിയസ് തിരുമേനിയാണ് സഭാഭാസുരൻ. വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്ത വർഷം ഏത്? 1934 ഫെബ്രുവരി 23 കോട്ടയം പഴയ സെമിനാരിയില് കവറടക്കിയിരിക്കുന്നു തിരുമേനിയെ. കാലം ചെയ്ത ദിവസം 1934 ഫെബ്രുവരി 23 ആണ് വട്ടശ്ശേരി തിരുമേനി. തിരുമേനിയുടെ ഓർമ്മ ദിവസം ഫെബ്രുവരി 23. മലങ്കര സുറിയാനി അസോസിയേഷൻ കൂടി കാതോലിക്കോസിനെ മലങ്കര മെത്രാപ്പോലിത്തയായി തിരഞ്ഞെടുത്ത് എന്ന് ഈ ഞാൻ പറഞ്ഞല്ലോ. കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും ഈ രണ്ട് സ്ഥാനങ്ങളുണ്ട്. അത് രണ്ടും ഒരാളിൽ നിക്ഷിപ്തമായത് കുറിച്ചിബാവയിലാണ്, അല്ലെങ്കിൽ ഗീവർഗീസ് സെക്കൻഡ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമേനിയിലാണ്. 1934 ആ സംഭവം നടക്കുന്നത്. കാതോലിക്ക ദിനാഘോഷവും കാതോലിക്ക ദിനപിരിവും നിലവിൽ വന്നതെന്ന് അതും 1934 തന്നെയാണ്. നമ്മുടെ എം സി കുറിയാക്കോസ് റമ്പാച്ചൻ പാത്താമുട്ടം സ്ലീവ പള്ളിയുടെ അംഗമായിരിക്കുന്ന എം സി കുറിയാക്കോസ് റമ്പാച്ചനാണ് കാതോലിക്കേറ്റ് നിധി എന്നുള്ള പേരിൽ താല്പര്യമെടുത്ത് അത് തുടങ്ങുകയും 1934 അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തത്. 1937 ഡബ്ല്യു സി സിയുടെ കോൺഫറൻസിൽ ഇംഗ്ലണ്ടിലെ എഡിൻബറോയിൽ വെച്ച് മലങ്കര സഭയെ പ്രതിനിധീകരിച്ച തിരുമേനി ആര്? അത് നമുക്ക് സംശയമില്ല. 1937 എന്ന കാലഘട്ടം കേൾക്കുമ്പോഴേ അറിയാം. 1929 മുതൽ 1964 കുറിശി ബാവായുടെ അല്ലെങ്കിൽ ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ ഒരു സുവർണ കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ 937 എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഇന്ന തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അന്ന് തേജസ്സോടുകൂടി അക്കാര്യത്തിൽ സംബന്ധിച്ചത് WCC കോൺഫറൻസിൽ 1937 എഡിൻബറോയിൽ സംബന്ധിച്ചത് ഗീവർഗീസ് ദ്വിതീയൻ കവലിക്ക ബാവായാണ്. ഗീവർഗീസ് ദ്വിതീയൻ കവലിക്ക ബാവ 1938 ഏപ്രിൽ 7 ബഥനിയുടെ അലക്സിയോസിനെ അലക്സിയോസ് മാർ തെയോദോസിയസ് എന്ന നാമത്തിൽ മെത്രാപ്പൊലിത്തയാക്കി. അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അലക്സിയോസ് മാർ തെയോദോസിയസ് തിരുമേനിയൊക്കെ വളരെ മലങ്കര സഭയിലെ ശ്രേഷ്ഠ നിലയിലുള്ള മെത്രാപ്പൊലിത്തമാരിൽ ഒരാളാണ്. നമുക്ക് നമ്മുടെ സമയവും സാഹചര്യമൊക്കെ അനുസരിച്ച് വിശദമായ അതിലൂടെയും കടന്നു പോകാം. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത് എന്ന് ഒരു ചോദ്യം അത് ആർക്കെങ്കിലും അറിയാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ അമേരിക്കയിലെ ഇൻഡിപെൻഡൻസ് ഡേ വരികയാണല്ലോ, ലോങ് വീക്കെൻഡും ഒക്കെ. ഇന്ത്യയിലേതും മറന്നു പോകരുത്, 1947 August 15 എന്ന്. പരിമല തിരുമേനിയെയും എൽഡോ മർബസലിയോസ് ബാവായെയും പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചത് എന്ന് ആര്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷമാണ്, അതുകൊണ്ടാണ് മേളിൽ സ്വാതന്ത്ര്യ ദിനം എന്നാണൊക്കെ ചോദിച്ചേക്കുന്നത്. അതേ വർഷമാണ് നവംബർ 2 പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതലിക്ക ബാവ, കുറിശി ബാവ അല്ലെങ്കിൽ ഗീവർഗീസ് ദ്വിതീയൻ കാതലിക്ക ബാവായാണ് 1947 നവംബർ 2 പരിമല തിരുമേനിയെയും എൽഡോ മാർ ബസേലിയോസ് ബാവായെയും പരിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിച്ചത്. ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വന്നതെന്ന്, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വന്നതെന്ന് 1953 May 14 അതിന്റെ സ്വർഗാരോഹണ പെരുന്നാൾ മുതലാണ് ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വന്നത്. ഇതൊക്കെ ലോക ചരിത്രത്തിന്റെ ഏടുകളിലും പ്രത്യേകിച്ച് മലങ്കര സഭയുടെ ഏടുകളിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെയാണ് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1953 അഭിഷേകം ചെയ്യപ്പെട്ട മെത്രാപ്പൊലിത്തമാർ ആരെല്ലാം എന്ന് എവിടെ വെച്ച്? 1953 അഭിഷേകം ചെയ്യപ്പെട്ട മെത്രാപ്പൊലിത്തമാര് പത്രോസ് മാർ സദ്യോസ് തിരുമേനി, മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനി, ദാനിയൽ മാർ ഫിലക്സിനോസ് തിരുമേനി, മാത്യൂസ് മാർ അത്തനാസിയോസ് തിരുമേനി, മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനി. May 15 കോട്ടയം ഇലിയ ചാപ്പലിൽ വെച്ച് അവര് മെത്രാന്മാരായി. 1953 May 15 ഓരോ തിരുമേനിമാരെ പറ്റിയും പിന്നീട് ഹ്രസ്വമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കാം. സെന്റ് പോൾ സുവിശേഷ സംഘം രൂപീകൃതമായതെന്ന് ആരുടെ നേതൃത്വത്തിൽ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മുടെ ഒസോദ്യോസ് തിരുമേനി MP ജോർജ് അച്ഛനായിരിക്കും സമയമാണ്. 1953 ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. സെന്റ് പോൾസ് മിഷൻ സെന്റർ ആദ്യം സുവിശേഷ സംഘമായിരുന്നു, പിന്നീട് മിഷൻ സെന്ററായിട്ട് ഇന്ന് ലോകമൊട്ടുക്കും മലങ്കര സഭയോട് ഖ്യാതി ഉയർത്തുവാൻ തക്കവണ്ണം, യേശുമ്പുരാന്റെ സ്നേഹം ലോകത്തിന് അറിയിക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠമായ ഒരു സ്ഥാപനമാണ് അത്. 1953 1953 ഗീവർഗീസ് മാർ അസ്താത്യോസ് തിരുമേനിയാണ് അത്. MP ജോർജ് ഡീക്കൻ MP ജോർജ് ആയിട്ടിരിക്കുന്ന സമയം തന്നെ, ഷമാസനായിരിക്കുന്ന സമയം തന്നെ, എന്തൊരു തീക്ഷ്ണതയായിരുന്നു തിരുമേനിയുടെ ഒക്കെ ജീവിതം എന്നുള്ളത് നമുക്ക് ഓർക്കാം. 1953 സെന്റ് പോൾ സുവിശേഷ സംഘം രൂപീകൃതമായത്. മലങ്കര സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പഴയ സെമിനാരിയിൽ നിന്നും ദേവലോകത്തേക്ക് മാറിയതെന്ന്? 1951 മലങ്കര സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ദേവലോകത്തേക്ക് മാറുന്നത്. അതുവരെയും പഴയ സെമിനാരിയായിരുന്നു മലങ്കര സഭയുടെ ആസ്ഥാനം. 1951 ദേവലോകത്തേക്ക് മാറുന്നത്. മലങ്കര സഭയിലെ മൂന്നാമത്തെ കാതലിക്ക ബാവ ആര്? എത്ര നാൾ സഭയെ നയിച്ചു? എന്ന് മുതൽ എന്ന് വരെ? നമ്മൾ പഴയ ആവർത്തി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ രണ്ടാമൻ ബാവായാണ് 35 സഭയെ നയിച്ചു 1929 മുതൽ 1964 വരെ. എത്യോപ്യൻ ചക്രവർത്തി ഹെയ്ലി സെലാസി മലങ്കര സഭാ സന്ദർശനം നടത്തിയതെന്ന്? ഈ സംഭവമൊക്കെ ഓർക്കുമ്പം നമ്മള് പോലീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർക്കണം. ഹെയ്ലി സെലാസിയുടെ ഒഫീഷ്യലായിട്ട് ചക്രവർത്തിയുടെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കാനും പോലീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി സാധിച്ചു. സത്യത്തിൽ മലങ്കര സഭയെ പോലീസ് മാർ ഗ്രിഗോറിയസിന്റെ സഭ എന്ന് പോലും പാശ്ചാത്യ ദേശങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലും ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലായിടത്തും അറിയാൻ ഇടയായ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് പോലീസ് മാർ ഗ്രിഗോറി സിനിമയ്ക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വ പാടവത്തിലും കഴിവിലും ദൈവകൃപയിലുമാണ് എത്യോപ്യൻ ചക്രവർത്തിയായിരിക്കുന്ന ഹേലി സെലാസിയൊക്കെ മലങ്കര സന്ദർശനം നടത്താനായിട്ടിടയായത്. 1956 ഒക്ടോബർ 31 ആ സംഭവം നടക്കുന്നത്. ഇനി ബാഹ്യ കേരള പ്രദാസനം സ്ഥാപിച്ചത് എന്ന് 1960 ബാഹ്യ കേരള പ്രദാസനങ്ങൾ ഔട്ട് ഓഫ് കേരള ഡയോസിസ് നിലവിൽ വരുന്നത് 1960. വലിയ നോയമ്പിലെ 36 ഞായറാഴ്ച എന്ത് ദിനമായി ആചരിക്കുന്നു? നമുക്ക് അറിയാവുന്ന കാര്യം, കാതോലിക്ക ദിനമായിട്ട് ആചരിക്കുന്നു. സമാചരിത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് കാതോലിക്ക ദിനം. 36 ഞായറാഴ്ചയാണ്. 1910 മുതൽ നിലവിൽ നിന്ന് വഴക്കു മാറി അന്ത്യോക്യ പാത്രിക്കീസും കാതോലിക്കയും കൂടി യോജിച്ച കോർട്ട് വിധി എന്നുണ്ടായി. നേരത്തെ നമ്മളൊന്ന് സൂചിപ്പിച്ചതാണ്, ഭയങ്കര സമാധാനം ഉണ്ടായ ഒരു കോടതി വിധിയാണ്. 1958 December 12 ഉണ്ടായ കോടതി വിധി, 1910 മുതൽ ഉണ്ടായിരുന്ന ഫ്രാക്ഷനൊക്കെ ഒന്ന് മാറാനായിട്ടും ഇടയായത് ഈ വിധിയാണ്. അടുത്തൊരു കാര്യം, ബസേലിയോസ് 2 കാതോലിക്ക ബാവ, അതായത് കുറിച്ചി ബാവ അല്ലെങ്കിൽ ഗിയോർഗീസ് 2 കാതോലിക്ക ബാവ കാലം ചെയ്തത് എന്നുള്ളതാണ്. എവിടെയാണ് അടക്കിയിരിക്കുന്നത്? 1964 January 3 ദേവലോകം അരമനയിൽ അടക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1951 മാത്രമാണ് ദേവലോകത്ത് നമുക്ക് ഒരു ആസ്ഥാനം ഉണ്ടായത്. അതിന് മുമ്പ് അഴിസുനായിരുന്നു. അതുകൊണ്ടാണ് മറ്റു രണ്ട് ബാവാമാര്, ഒരാള് മുറിമുറ്റത്തിൽ ബാവ അല്ലെങ്കിൽ ആദ്യത്തെ പോലീസ് പ്രഥമൻ ബാവ പാമ്പാക്കുടയിലും വള്ളിക്കാട്ട് തേറായില് ഗിയോർഗീസ് പ്രഥമൻ ബാവ വള്ളിക്കാട്ട് ബാവ വള്ളിക്കാട്ട് തേറായിലും കബറടങ്ങാനായിട്ടുണ്ടായ ഒരു കാരണം. പാമ്പാടി തിരുമേനിയുടെ ദേറായുടെ പേരെന്ത്? ആ പേര് ആര് നൽകി? താബോർ ദേറ എന്നാണ്, മൗണ്ട് താബോർ എന്നാണ് തിരുമേനിയുടെ പാമ്പാടി ദേറായുടെ പേര്. പരിശുദ്ധ വടശ്ശേരി മാർ ദേവനാശി തിരുമേനിയാണ് നാമം അതിന് നൽകിയത്. 35 മലങ്കര സഭയെ നയിച്ച കാതോലിക്ക ബാവ ആര് എന്നു മുതൽ എന്ന് വരെ, അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. എസ് എൽ എസ് ഗിയോർഗീസ് ദ്വിതീയൻ ബാവ 1929-1964. മലങ്കര സഭാ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1934. ഇതിനകത്ത് ചില ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 40 ചോദ്യോത്തരങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെപ്പറ്റി കിട്ടാനായിട്ടിടയായെന്ന് എനിക്കറിയാം. 3 കാതോലിക്ക ബാവാമാരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ അവരെ നമ്മളൊന്ന് പരിചയപ്പെടുക. 1964 വരെയുള്ള 3 കാതോലിക്ക ബാവാമാരെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏടുകളിലൂടെ ചെറുതായിട്ട് നമുക്ക് സമയം, എനിക്കൊന്ന് 1964 വരെയുള്ള ഈ ചരിത്രം പഠിക്കാനായിട്ട് നമുക്കൊരു 8-10 ക്ലാസ്സുകളിൽ കൂടുതലൊന്നും വേണ്ട, 8-10 ക്ലാസ്സുകളിലൊന്നും കൂടുതൽ വേണ്ട. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലൂടെ ഒന്ന് പോകാവുന്നതേ ഉള്ളൂ. 1-2 or 3 ക്ലാസ്സുകൾ കൊണ്ട് ആദ്യത്തെ 2 ബാവാമാരുടെ ചരിത്രം ഏകദേശം നമുക്ക് പഠിക്കാം. കാരണം അവര് ബാവാമാരായിട്ടിരുന്ന ആദ്യത്തെ പോലീസ് പ്രഥമൻ ബാവ 7 മാത്രമേ ഉള്ളൂ. ഗിയോർഗീസ് പ്രഥമൻ ബാവ വള്ളിക്കാട്ട് ബാവ അല്ലെങ്കിൽ ഗിയോർഗീസ് പ്രഥമൻ ബാവ 3 മാത്രമേ ഉള്ളൂ. അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നമുക്കൊരു 2-3 ക്ലാസ്സുകൾ കൊണ്ട് അവസാനിക്കും. ഇതുൾപ്പെടെ 2-3 ക്ലാസ്സുകൾ കൊണ്ട് അവസാനിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ കുറിശി ബാവ ഗിയോർഗീസ് 2 35 തിരുമേനിയുടെ ഭരണ കാര്യങ്ങളുണ്ട്. അത് നമുക്കൊരു ഒരു 3-4 ക്ലാസ്സുകൾ കൊണ്ടൊക്കെ അതും ഞാൻ അത് ചുരുക്കത്തിൽ എടുത്തു തരാം. അതിനുശേഷമുള്ള 2-3 ക്ലാസ്സുകളിൽ നമുക്ക് പൊതുവായി ഉള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെയാണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് മുറിമെറ്റത്തിൽ ഇനി അല്പസമയം കൊണ്ട് നമുക്കുണ്ട്, ഏകദേശം 15 കൂടെ ഉണ്ട്. മുറിമെറ്റത്തിൽ ബാബായെ പറ്റി 1912 September 15 കാതോലിക്കേറ്റിന്റെ പുനഃസ്ഥാപനം തിഗ്രീസിൽ നിന്ന് 84-ാമത് മാർത്തോമാസ്ലിഹയുടെ സിംഹാസനത്തിൽ ആരൂഢനാകുന്ന 84-ാമത് പിതാവായി. എന്നാൽ മലങ്കര സഭയിൽ കാതോലിക്ക ബാവ എന്ന അഭിധാനത്തിൽ അത്രയും നാള് മഫ്രിയാന കാതോലിക്ക മഫ്രിയാന സ്ഥാനമായിരുന്നു. കാതോലിക്ക ബാവ എന്നുള്ള മലങ്കര സഭയുടെ സ്വന്തം സ്വത്വത്തിൽ നിലനിന്ന് നമുക്ക് പിതാക്കന്മാരെ കേരളത്തിൽ നിന്ന് ലഭിച്ചത് 1912 മുതൽ ആണ്. അതില് നമ്മള് നാം കാതോലിക്ക ബാവ എന്ന് പറയുമ്പോൾ കാതോലിക്കേറ്റിന്റെ പുനഃസ്ഥാപനത്തിന് ശേഷം എന്നുള്ള അർത്ഥത്തിൽ വേണം അത് കാണാൻ. മാർത്തോമാസ്ലിഹ മുതൽ പറയുമ്പോൾ 84-ാമത്തെ പിതാവാണ് പൗലോസ് പ്രഥമൻ ബാവ. എങ്കിലും നമ്മുടെ പഠന സൗകര്യാർത്ഥം ഒന്നാം കാതോലിക്ക എന്ന് പറയുമ്പോൾ മാർത്തോമാസ്ലിഹയുടെ സിംഹാസനത്തിൽ ആരൂഢനാകുന്ന 84-ാമത് പിതാവായിരിക്കുന്ന പൗലോസ് പ്രഥമൻ ബാവായിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത്. മുർമറ്റത്തിൽ മാർ ബസേലിയസ് പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാവയെ പറ്റി നമുക്ക് ചുരുക്കമായിട്ട് കാണുകയും ചെയ്യാം. മലങ്കര സഭയിൽ ഈ ചരിത്രം പറയുന്നതിന് വേണ്ടി ഞാൻ ഒന്ന് അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്നത് ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളിയുടെ മലങ്കര സഭാപിതാക്കന്മാർ എന്നുള്ള രണ്ട് വാള്യങ്ങളിലായിട്ടുള്ള പുസ്തകമുണ്ട്. അതിൽ ഒന്നാമത്തെ വാള്യത്തിൽ ഈ മൂന്ന് പിതാക്കന്മാരെ പറ്റിയും വിശദമായിട്ടുണ്ട്. അതാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തൊന്നും കൂടി ഒന്ന് സ്വീകരിച്ച് ചുരുക്കമായി നമുക്കൊന്ന് നമ്മുടെ രീതിയിലൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് വളരെ കഥാരൂപേണ ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് അരോചകത്വമൊന്നും തോന്നാതെ നമുക്ക് മുന്നോട്ട് പഠിക്കുകയും ചെയ്യാം. ഇവിടെ ആദ്യം സൂചിപ്പിക്കുന്നത് ഈ 1912 നിരണം പള്ളിയിൽ വെച്ച് കാതോലിക്കേറ്റിന്റെ പുനഃസ്ഥാപനം ആദ്യത്തെ കാതോലിക്കയുടെ വാഴ്ചയും പൗലോസ് പ്രഥമൻ ബാവായെ അവിടെ വാഴിക്കുന്ന സമയം അബ്ദേദ് ബഷീർ പാത്രിക്കിസ് ആണ് അദ്ദേഹത്തെ മാർ ബസേലിയസ് പ്രഥമൻ കാതോലിക്കയായിട്ട് വാഴിക്കുന്നത്. അപ്പോൾ ഈ അബ്ദേദ് ബഷീർ പാത്രിക്കിസ് നടത്തിയ ഒരു പ്രഭാഷണം, ചെറിയൊരു പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. ഞാൻ അതിലേക്ക് നേരെ ആ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാകാൻ. നമുക്ക് പൗലോസ് ബാവയുടെ ബാല്യം, ജനനം, ബാല്യം, വിദ്യാഭ്യാസം, എത്ര അനുസ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ ചുരുക്കമായിട്ട് ഇതിന് ശേഷം നമ്മൾ പെട്ടെന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് 1912 സെപ്റ്റംബർ 15 ആയിരുന്നല്ലോ പ്രധാനപ്പെട്ട ഇവന്റ്, നമ്മുടെ ചരിത്രത്തിന്റെ തുടക്കവും അവിടെയാണ്. അപ്പോൾ അവിടെ അബ്ദേദ് മസീഹ പാത്രിക്കിസ് നടത്തിയ ആ ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് വയ്ക്കുകയാണ്. നിരണത്തുള്ള വിശുദ്ധ ദൈവമാതാവിന്റെ പള്ളിയിൽ വെച്ച്, വീണ്ടും എവിടെ വെച്ചാണ് ഒന്നാം കാതോലിക്ക ആയതെന്ന് ഒരു ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നു. നിരണത്തുള്ള വിശുദ്ധ ദൈവമാതാവിന്റെ പള്ളിയിൽ വെച്ച് സെന്റ് മേരീസ് പള്ളിയാണ് മാർത്തോമാസ്ലിഹയിൽ സ്ഥാപിക്കപ്പെട്ട നിരണം പള്ളി. മാർത്തോമാസ്ലിഹ സ്ഥാപിച്ചത് കൊണ്ട് എല്ലാ പള്ളികളും മാർത്തോമാസ്ലിഹ സ്ഥാപിച്ച എല്ലാ പള്ളികളും ദൈവമാതാവിന്റെ നാമത്തിലാണ് എന്നുള്ളത് കൊണ്ട് നിരണം വിശുദ്ധ ദൈവമാതാവിന്റെ പള്ളിയിൽ വെച്ച്. മലങ്കരയിലെ മെത്രാപ്പോലീത്താമാരുടെ തലവനായി ഗിയോർഗീസ് മാർ ദിവനാസിയോസ് മെത്രാപ്പോലീത്തായോടും ശേഷം മേൽപ്പട്ടക്കാരോടും ദേറായക്കാരോടും ചെമ്മാശന്മാരോടും വിശ്വാസികളായ വലിയ സമൂഹത്തോടും കൂടി മിശിഹാകാലം 1912 കന്നിമാസം 2 സുറിയാനി കണക്കിന് 1912 സെപ്റ്റംബർ 15 ഞായറാഴ്ച സന്നിഹിതനായി നിങ്ങളുടെ അപേക്ഷാനുസരണം നമ്മുടെ ആത്മീയ വാത്സല്യവാനായ ഇവാനിയോസിനെ, ഇവാനിയോസ് ആണ് പിന്നീട് പൗലോസ് പ്രഥമൻ ആയി തീർന്ന ബസേലിയോസ് പ്രഥമൻ ബാവ, ഇവാനിയോസിനെ ബസേലിയോസ് എന്ന നാമധേയത്തിൽ കിഴക്കിന്റെ, അതായത് ഇന്ത്യയിലും മറ്റുമുള്ള മാർത്തോമായുടെ സിംഹാസനത്തിന്റെ കാതോലിക്കയായി നാം പട്ടം കൊടുത്തിരിക്കുന്നു. വിളിക്ക് യോഗ്യനായി തീർന്ന പ്രകാരം അദ്ദേഹം കാതോലിക്കയായി ആഘോഷിക്കപ്പെടുകയും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവ് യേശുമിശിഹായാൽ പരിശുദ്ധ സ്ലീഹന്മാർക്ക് ദാനം ചെയ്യപ്പെട്ടതുപോലെ ദിവനാസിയോസ് അധ്യക്ഷനായിരിക്കുന്ന മലങ്കര അസോസിയേഷൻ അംഗങ്ങളുടെ ആലോചനയോടുകൂടി, ഇവിടെ ദിവനാസിയോസ് അധ്യക്ഷനായിരിക്കുന്നു എന്ന് പറയുന്നത് വട്ടച്ചേരിൽ ഗിയോർഗീസ് മാർ ദിവനാസിയോസ് തിരുമേനിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്ന് അദ്ദേഹം മലങ്കര മെത്രാപ്പോലിത്തയാണ്, തിരുമേനിയാണ് മലങ്കര മെത്രാപ്പോലിത്ത. ഇപ്പോൾ ഇവിടെ കാതോലിക്കേറ്റിന്റെ പുനഃസ്ഥാപനത്തോടുകൂടി കാതോലിക്ക ബാവായെ സ്ഥാനാരോഹണം ചെയ്യുകയാണ്. അത് പൗലോസ് പ്രഥമൻ മുറിമിറ്റത്തിൽ ബാവായാണ് നിരണം പള്ളിയിൽ വെച്ച് പത്രികീസ് പറയുന്നു. ദിവനാസിയോസ് തിരുമേനി അധ്യക്ഷനായിരുന്ന മലങ്കര അസോസിയേഷൻ അംഗങ്ങളുടെ ആലോചനയോടുകൂടി പരിശുദ്ധ സഭയുടെ ക്രമപരിപാലനത്തിന് ആവശ്യമായ എല്ലാ ആത്മീയ അംശങ്ങളും ഹേതുവായി ശുശ്രൂഷിപ്പാൻ അദ്ദേഹത്തിന് അധികാരം നൽകപ്പെട്ടു. അതായത് മെത്രാപ്പോലീത്തന്മാരെയും എപ്പിസ്കോപ്പമാരെയും പട്ടം കെട്ടുവാനും പരിശുദ്ധ മൂറോൻ കൂതാശ ചെയ്യുവാനും ആത്മീയങ്ങളായ ശേഷമുള്ള എല്ലാ അംശങ്ങളെയും ശുശ്രൂഷിക്കുവാനും പ്രത്യേകിച്ച് ഇരുവരെയും ഭരിച്ചിരുന്നത് പോലെ കണ്ടനാട് മദ്രാസിനെ ഇടവകയെ ഭരിപ്പാനും തന്നെ. ഇത് 1912 സെപ്റ്റംബർ മാസം 15 തീയതി നിരണംപള്ളിയിൽ വെച്ച് പൗലോസ് പ്രഥമൻബാവായ കാതലിക്ക ആദ്യത്തെ മലങ്കര സഭയിലെ ആദ്യത്തെ കാതലിക്കായിട്ട് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനാകുന്ന 84th തലവനായിട്ട് ആരോഹണം ചെയ്യുമ്പോൾ അബ്ദുൽ മസീഹ പത്രിക്കീസ് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചത്. ഇനി വിശദീകരണത്തിലേക്ക്. മലങ്കരയിൽ കാതോലിക്കയെ പുനഃസ്ഥാപിച്ച ശേഷം നിരണം സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് പ്രഥമ കാതോലിക്കയുടെ സ്ഥാനാഭിഷേകം നടന്ന വേളയിൽ മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസിനെ പരിശുദ്ധ അബ്ദുൽ മസീഹ പത്രിക്കീസ് മാർ ബസേലിയോസ് പ്രഥമൻ കാതോലിക്കയായി വാഴിച്ചു. അനന്തരം അദ്ദേഹം അവിടെ കൂടിയ സഭാംഗങ്ങളോട് ചെയ്ത ഹ്രസ്വസുന്ദരവും ചരിത്രപ്രധാനവുമായ പ്രസംഗത്തിൽ നിന്നുമാണ് മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. സഭാചരിത്രത്തിൽ ഒരു നവയുഗ രേഖയാണ് പ്രഭാഷണം. മലങ്കരയിലെ പ്രഥമ കാതോലിക്കയുടെ ജീവചരിത്ര സംബന്ധമായ രേഖകളോ അദ്ദേഹം ചെയ്ത പ്രഭാഷണങ്ങളോ എഴുതിയ കൽപ്പനകളോ അധികമൊന്നും ലഭിച്ചിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 7 മാത്രമേ അദ്ദേഹം ബാവായായിട്ടിരുന്നുള്ളൂ. നമുക്ക് എഴുതപ്പെട്ട രേഖകളും കൽപ്പനകളും ഒക്കെ അധികമൊന്നും കുറച്ച് ലഭിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല, എന്നാൽ ഒത്തിരി മുഴുവൻ ആയിട്ട് നമുക്ക് ഇല്ല. സഭാചരിത്രത്തിലെ ദുർഘടപൂർണവും അസ്വസ്ഥ ജടിലവുമായ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം മെത്രാപ്പോലീത്ത പദവിയിൽ പ്രവേശിക്കുന്നത്. എങ്കിലും കാതലായ വിശ്വാസ സത്യങ്ങളെ വെടിയുവാൻ ആ ആത്മീയ പിതാവ് തയ്യാറായില്ല. 7 19 ഒരു സഭയുടെ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം 70 വയസ്സിലും ആത്മീയ പ്രഫോണ്ട് ഉദയസൂര്യനെ സമാനം ശോഭിച്ചിരുന്നു. 70 വയസ്സിലാണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. 7 19 മാത്രമേ ഭരണാധികാരിയായിട്ട് അദ്ദേഹം ഇരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ജനനത്തെ പറ്റി പറയുന്നു. ബസേലിയോസ് പ്രഥമൻ അഥവാ പൗലോസ് പ്രഥമൻ ബാവാ തിരുമേനിയുടെ ജനനം എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയാണ്. മാർ ബസേലിയോസ് പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ജന്മഭൂമി കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് പള്ളിയാണ്. അവിടെ മുറിമറ്റത്തിൽ കുര്യന്റെയും മറിയത്തിന്റെയും പുത്രനായി 1836 ജനുവരി 19 ജനിച്ചു. തിരുമേനിയുടെ 1 കാതോലിക്ക ബാവായുടെ ജന്മദിനം 1836 ജനുവരി 19 ആണ്. പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം പാമ്പാക്കട സെമിനാരിയിൽ ചേർന്ന് വേദാഭ്യാസനം നടത്തി 7 ചെമ്മാശനായി 15 വൈദികനും ആയി. കൊലഞ്ചേരി പള്ളിയിലായിരുന്നു നവപൂജാർപ്പണം. മലങ്കരയിലെത്തിയ അന്ത്യോക്കിയയിലെ മാർ കുറിയിലോസ് മെത്രാപ്പോലീസായോടൊത്ത് താമസിക്കാൻ പൗലോസ് അച്ഛന് അവസരം ലഭിച്ചു. സുറിയാനി ഭാഷയിലും വേദശാസ്ത്രത്തിലും അസാധാരണമായ അവഗാഹം ആർജിക്കുവാൻ ഈ സഹവാസം ഉപകരിച്ചു. അദ്ദേഹം അന്ത്യോക്കിയയിലെ മാർ കുറിലോസിന്റെ കൂടെ കൊലഞ്ചേരി പള്ളിയില് താമസിക്കാനായിട്ട് അവസരം ലഭിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് സുറിയാനിയിൽ പാണ്ഡിത്യം ഉണ്ടായി. മെത്രാപ്പോലീത്തയുടെ സെക്രട്ടറിയായി മലങ്കരയിലുള്ള പള്ളികൾ സന്ദർശിക്കുവാനും സഭാംഗങ്ങളുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കുവാനും അച്ഛന് കഴിഞ്ഞു. മുറിമറ്റത്തിൽ അച്ഛന്റെ പാണ്ഡിത്യവും പവിത്ര ജീവിതവും മനസ്സിലാക്കി മെത്രാപ്പോലീത്ത അദ്ദേഹത്തെ 1856 മൽപ്പാനായിട്ട് നിയമിച്ചു. മെത്രാപ്പോലീത്തയായിട്ടല്ല, 1856 മൽപ്പാനായിട്ട്. മൽഫോനോ എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണ് അർത്ഥം. നിങ്ങൾക്കറിയാമല്ലോ, സുറിയാനിയും പഠിപ്പിക്കുക, സഭയുടെ സത്യവിശ്വാസം പഠിപ്പിക്കുക. പണ്ട് മൽപ്പാൻ ഭവനങ്ങൾ ഉണ്ടായിരുന്നു. ആ മൽപ്പാൻ ഭവനങ്ങളിൽ താമസിച്ചായിരുന്നു ഈ വിദ്യാഭ്യാസമൊക്കെ നടത്തിയിരുന്നത്. 1856 അതായത് മൽപ്പാനായിട്ട് നിയമിക്കുകയും ചെയ്തു. മെത്രാനിസ്ഥാനം തികച്ചും ആകസ്മികമായിട്ടാണ് മെത്രാപ്പോലീത്ത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ സംഭവം ഇങ്ങനെയാണ്. 1876 മലങ്കരയിലെത്തിയ പത്രോസ് തൃതീയൻ പത്രിക്കീസ് ബാവ 1876 പത്രോസ് തൃതീയൻ പത്രിക്കീസ് ബാവ എത്തിച്ചേരുന്നത്. അദ്ദേഹം മുളന്തുരുത്തി പള്ളിയിൽ താമസിക്കുമ്പോൾ അന്ന് കശീഷിയായിരുന്ന പൗലോസ്, അന്ന് അച്ഛനായിരുന്നു പൗലോസ്, പൗലോസ് അച്ഛൻ പത്രിക്കീസ് ബാവയെ കാണാനായിട്ട് ഏതാനും അച്ഛന്മാരും ഒന്നിച്ചു ചേർന്നു. ബാവ പള്ളിക്കകത്ത് സന്ധ്യാപ്രാർത്ഥന നടത്തുകയായിരുന്നു. നിങ്ങൾ ഈ പത്രോസ് തൃതീയൻ പത്രിക്കീസ് ബാവയെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഗാംഭീര്യവും ആരാധനാ കാര്യങ്ങളിൽ വലിയ നിഷ്കർഷയൊക്കെ ഉള്ള ആളായിരുന്നു. പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പൗലോസ് അച്ഛനും ചെമ്മാശന്മാരും ഒക്കെ ചെല്ലുന്നത്. വേറെ അച്ഛന്മാരോടും കൂടെ ചേർന്ന് ചെല്ലുന്നു. പ്രാർത്ഥന അവസാനിക്കാറായപ്പോൾ വിശ്വാസ പ്രമാണത്തിന്റെ ആദ്യ ഭാഗം പത്രോസ് തൃതീയൻ ബാവ ചൊല്ലി. ബാക്കി ഭാഗം ഏറ്റുചൊല്ലുവാൻ പള്ളിയിലുണ്ടായിരുന്ന വൈദികർ ആരും ധൈര്യപ്പെട്ടില്ല. സുറിയാനിയിലാണ് ബാബാതിരുമേനി ചൊല്ലുന്നത്. ആ സമയത്ത് മൽപ്പാനുഭവനങ്ങളൊക്കെ ഉണ്ടെങ്കിലും സുറിയാനിയിൽ അതിന്റെ ബാക്കിയൊന്നും ചൊല്ലാനായിട്ട് ആർക്കും സാധിച്ചില്ല. എല്ലാവരും പരസ്പരം നോക്കി നിന്നു. അല്പം കോപശീലനായ ബാവായ സകലർക്കും ഭയമായിരുന്നു. ചൊല്ലുന്നതിൽ വല്ല തെറ്റും വന്നു പോയാൽ ബാവ എന്ത് പ്രവർത്തിക്കുമെന്നുള്ള ഭയമായിരുന്നു എല്ലാവർക്കും. ഇത് പറയുന്ന സമയത്തെ ഈ ആത്മീയ പിതാക്കന്മാര്, നിങ്ങൾ ഈ കുറിച്ചി ബാവയുടെ ഒക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പം മനസ്സിലാവും, ചില വൈദികർക്ക് അന്നേരം തന്നെ ചെവിക്ക് പിടിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അടി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അത് ആത്മീയമായിരിക്കുന്ന ഒരു ശിക്ഷണത്തിന്റെ കീഴിൽ നിന്നാണ്. ഇന്നിപ്പോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ, എന്റെ പോലും ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ നിന്ന് എത്രയോ അടി മേടിച്ച നമ്മൾ വളർന്നു വന്നതല്ലേ. ഇന്ന് പിള്ളേരെ തല്ലാൻ മേലാത്തൊരു സിറ്റുവേഷൻ കേവലം 10 വർഷങ്ങൾ കൊണ്ട് 15 വർഷങ്ങൾ കൊണ്ട് മാറ്റപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ, നമ്മൾ പ്രത്യേകിച്ച് അമേരിക്കയിൽ താമസിക്കുമ്പോൾ ഈ ആത്മീയ പിതാക്കന്മാരുടെ ഔന്നത്യമാണ് അതിൽ കാണുന്നത്. ഒരിക്കലും അവര് വ്യക്തിപരമായിട്ട് ആരെയും ഏതെങ്കിലും ഒരു തെറ്റിനെ ശിക്ഷിക്കുകയല്ല. ഒന്നുകിൽ ആരാധനാ കാര്യങ്ങളിൽ വരുന്ന പാകപ്പിഴയോ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകളോ ഉണ്ടായിരിക്കാം ശിക്ഷയും ശിക്ഷണവും ഒക്കെ ഉള്ളത് എന്ന് അടിസ്ഥാനപരമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ കോപശീലനാണ് ബാവ എന്നൊക്കെ പറയുമ്പം, ഓ അങ്ങനെയൊരു നമ്മള് വേറൊരു രീതിയിൽ അതിനെ തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കും. കാരണം ഉടനെയുള്ള നമ്മൾ ഈ പിതാക്കന്മാരെ പറ്റി പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നമ്മൾ കാണുകയും ചെയ്യും മുന്നോട്ട്. അപ്പോൾ പദ്രകീസ് ബാവ പത്രശ്രുതിയും ബാവ നിൽക്കുന്നു. ആർക്കും വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറ്റുന്നില്ല. എന്നാൽ പൗലോസ് കശീശ ധൈര്യം അവലംബിച്ച് മുന്നോട്ട് ചെയ്യുന്ന വിശ്വാസ പ്രമാണത്തിന്റെ ബാക്കി ഭാഗം സുറിയാനിയിൽ സ്വതസിദ്ധമായ വാഗ്മിത്വത്തോടെ സ്ഫുടമായി അനുസ്യൂതമായി ചൊല്ലി അവസാനിപ്പിച്ചു. സുറിയാനി ഭാഷ വ്യക്തമായും ശക്തമായും അവികലമായും മലങ്കരയിൽ ആരും ചൊല്ലിക്കേട്ടിട്ടില്ലാത്തതിനാൽ ബാവായിക്ക് വളരെ സന്തോഷം തോന്നി. നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയാൾ മുൻപോട്ട് വരട്ടെ എന്ന് ബാവ ആജ്ഞാപിച്ചു. പൗലോസ് കശീശ നിർഭയം ബാവായുടെ അടുക്കൽ ചെന്നു. ബാവ ആപാദ ചൂടം സൂക്ഷിച്ചു നോക്കി. തുടർന്ന് കശീശയെ പറ്റി സകല വിവരങ്ങളും സുറിയാനിയിൽ ചോദിച്ചറിഞ്ഞു. അവസാനം വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്തേക്ക് വിളിച്ചിട്ട് സുറിയാനി ചെല്ലുന്നതിലും സംസാരിക്കുന്നതിലും പൗലോസ് കശീശയ്ക്കുള്ള വൈദഗ്ധ്യത്തെ പറ്റി പരസ്യമായി മുക്തകണ്ഠം പ്രശംസിച്ചു. നിന്നെ മെത്രാനായി അഭിഷേകം ചെയ്യാൻ ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് സഗൗരവം പ്രഖ്യാപിക്കുകയും ചെയ്തു. പൗലോസ് കശീശ മൗനമായി നിന്നു. ഒന്നും മിണ്ടാത്തത് എന്താണെന്ന് ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ തനിക്ക് കുടുംബഭാരം കൂടുതലുണ്ട്, അതിനാൽ തന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു. ബാവ സ്വീകരിച്ചില്ല. തന്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ 1877 May 17, 1877 May 17 മലയാള വർഷം 1852 ഇടവ മാസം 5 വ്യാഴാഴ്ച സ്വർഗാരോഹണ പെരുന്നാൾ ദിവസം 41-ാമത്തെ വയസ്സ് കുന്നംകുളത്ത് ചെറുളയം പള്ളിയിൽ വെച്ച് പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവായാൽ മാർ ഇവാനിയോസ് എന്ന പേരിൽ മെത്രാനായി വഴിക്കപ്പെട്ടു. അപ്പോൾ കതോലിക്ക ആദ്യത്തെ കതോലിക്കായ പൗലോസ് മാർ ഇവാനിയോസ് എന്ന നാമധേയത്തിൽ മെത്രാപൊലീത്തനായിട്ട് അദ്ദേഹം വഴിക്കപ്പെടുന്നത് 1877 May 17 കുന്നംകുളം ചെറുളയം പള്ളിയിൽ വെച്ചാണ് ഇവാനിയോസ് എന്ന നാമധേയത്തിൽ മെത്രാനായിട്ട് വാഴിക്കപ്പെട്ടത്. അതിന്റെ പശ്ചാത്തലം പറഞ്ഞു പത്രോസ് തൃതീയൻ ബാവ. അദ്ദേഹത്തിന്റെ സുറിയാനി പാണ്ഡിത്യത്തിലും പിന്നീട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളിലും ആകൃഷ്ടനായിട്ട് അദ്ദേഹത്തെ മെത്രാപൊലീത്ത പദവിയിലേക്ക് ഉയർത്തുകയായിരുന്നു. അനന്തരം തണ്ടനാട് ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപൊലീത്തയായി നിയമിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ നഗരസഭയിലെ ഏറ്റവും പഴക്കമുള്ള ഭദ്രാസനങ്ങളിൽ ഒന്നാണ് കണ്ടനാട് ഭദ്രാസനം, തുമ്പോൺ ഭദ്രാസനം തുടങ്ങിയവ. കണ്ടനാട് ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപൊലീത്തയായിട്ട് നിയമിക്കപ്പെടുകയും ചെയ്തു. ഇത് പ്രൊഫസർ എം ജി ജോർജ് മുറിമറ്റം എഴുതിയിരിക്കുന്ന മലങ്കര മംഗളമഞ്ചരിയുടെ 1986 പ്രസിദ്ധീകരിച്ച് പേജ് 200 കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വഹിക്കുന്നു. അപ്പൊ ഇതാണ് പൗലോസ് പ്രഥമൻ ബാവായെ ഒന്ന് മെത്രാപൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്താനായിട്ടുള്ള സാഹചര്യം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമയം നമ്മുടേത് അവസാനിച്ചതുകൊണ്ട് ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ശതമേനിക്ക് എന്തെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ശൈലിയിൽ എന്തെങ്കിലും മാറ്റമോ, ഞാൻ ചരിത്രം ആദ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള രീതിയിലൊക്കെ ഞാൻ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറയുവാണെങ്കിൽ ഒന്നോ രണ്ട് ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് മാറ്റം വരുത്തി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാകില്ല, ഞാൻ നോക്കും ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ കരുതി ഞാൻ അങ്ങനെ അങ്ങ് എടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് പറയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാറ്റാം. ഞാൻ ഉദ്ദേശിക്കുന്നത് 1912-64 മൂന്ന് പിതാക്കന്മാരുണ്ട്, അവരുടെ ചരിത്രം ചെറുതായിട്ടൊന്ന് പഠിക്കുന്നു. ഞാൻ പറഞ്ഞു പരീക്ഷയല്ല പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ കഥയായിട്ടൊന്ന് വായിച്ച് കേൾക്കുമ്പോൾ കുറച്ച് ചരിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങ് കയറിക്കോളും. പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞു, അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ പഠിക്കാവുന്ന രീതിയിലൊക്കെ പഠിച്ചാൽ മതി. അതൊക്കെ ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. ക്ലാസ്സുകളിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഈ പിതാക്കന്മാർ നമുക്ക് ലഭിച്ച ഈ അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് മാത്രം ശ്രമിക്കുകയും ചെയ്യുക. അത് മാത്രമേ ഉറപ്പിക്കാനുള്ളൂ. പ്ലീസ് ശാന്തമേണ്ടി.
അച്ഛാ, ഈ സമാജത്വത്തിന്റെ ഒരു 38 ക്വസ്റ്റ്യനോടെ രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. അച്ഛനും അത് കിട്ടിയതാണെന്ന്
വിശ്വസിക്കും.
കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കൂടെ ഒന്നുകൂടെ കടന്നു പോയാൽ, ഇതിനകത്ത് ഇല്ലാത്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം അതൊരു ബ്രഷപ്പ് ആയിരിക്കും.
ഓക്കെ, ഗ്രേറ്റ്. അടുത്ത ക്ലാസ്സിൽ തന്നെ നമുക്ക് അതും ചെയ്യാം.
ഓക്കെ. അച്ഛന്റെ സൗകര്യം പോലെ അച്ഛന്റെ ശൈലി ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് പറയേണ്ട ആവശ്യമില്ല. വളരെ സഭാചരിത്രമാണെങ്കിലും അതിനകത്ത് ഒരു ഈസിയോ ഒന്നും തോന്നാത്ത വിധത്തിൽ വളരെ ഭംഗിയായിട്ട് അച്ഛന് കൈകാര്യം ചെയ്യാൻ അറിയാം. അതിനകത്ത് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇത്രയും ഡേറ്റ്സും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. കൊടുത്തു കഴിയുമ്പോ ഒരു വായി തന്നെ ഇരുന്ന് വായിക്കാൻ എല്ലാവർക്കും ഒരു വിഷമം.
അതുകൊണ്ട് ഞാൻ അത് എല്ലാവരും വായിച്ച് നമ്മളൊന്ന് പോവാണെങ്കിലേ നിങ്ങളെ ഡേറ്റുകളും കാര്യങ്ങളും ഓർത്ത് ഒത്തിരി ആ പിതാക്കന്മാരെ പറ്റി പഠിക്കുമ്പോൾ അറിയാതെ ഡേറ്റുകളൊക്കെ ഇങ്ങനെ വന്നോളും. ഇപ്പൊ നിങ്ങൾക്കൊരു ഒരു മനസ്സിൽ കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. ഒരു 1912-1913 ആണ് ഒന്നാമത്തെ ഭാവ, 1925-1928 ആണ് രണ്ടാമത്തെ ഭാവ. അതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പ്, ഒരു 12 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് വടശ്ശേരി തിരുമേനി തന്നെ മലങ്കര മെത്രാപ്പൊലീത്ത ആയിട്ട് തന്നെ അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. ഒരു ഗ്യാപ്പാണത്. അതിനുശേഷം 1929-1964 ആണ് മൂന്നാമത്തെ ഭാവയുടെ കാലഘട്ടം. അത്രയും മാത്രം ഒന്ന് ഓർത്തിരുന്നാല് ബാക്കി സംഭവങ്ങളെല്ലാം ഡേറ്റുകളെല്ലാം അതോട് ചേർന്ന് വന്നോളൂ.
ഇത് വളരെ ഒരു സഹായമാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത്. കാരണം പലരും പേടിക്കുന്ന ഒരു ഇതാ ഡേറ്റ്സ്. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അച്ഛന്റെ ഈ ക്ലാസ് മൂലം. അച്ഛന് രണ്ടോ മൂന്നോ ക്ലാസ് എത്ര വേണമെങ്കിലും എടുക്കാം. ബാക്കി നമ്മുടെ റെവലേഷൻ ക്ലാസ്സസ് ഒക്കെ തീർന്നു. പിന്നെ സെയിന്റ് ജൂഡിന്റെ ആ ലേഖനം തിരുമേനി അടുത്ത ബുധനാഴ്ച ക്ലാസ് എടുക്കുന്നതായിരിക്കും.
ശർമ്മേന്റെ ഒന്നാം പറഞ്ഞാട്ട് എനിക്ക് ഈ ചരിത്രം എടുക്കാനായിട്ട് എത്ര ക്ലാസ്സുകൾ വരെ കിട്ടും നമുക്ക്?
അച്ഛന് ഇഷ്ടം പോലെ എടുക്കാം. ബുധനാഴ്ച അച്ഛന് സൗകര്യം ഉണ്ടെങ്കിൽ ബുധനാഴ്ച കൂടെ എടുത്തു.
നമുക്കിപ്പം
മറ്റു ക്ലാസ്സുകളൊക്കെ തീർന്നു. അതുകൊണ്ട് അച്ഛന് രണ്ട് ബുധനും വ്യാഴം എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വേഗം തീർക്കാം. കാരണം ഇത് മാത്രമേ ഉള്ളൂ. ഈ സഹചര്യത്തിൽ ഇത് അത്ര ഓടിച്ചങ്ങ് പോയാലും മതി. അച്ഛൻ അത്ര കാര്യമായിട്ട് പഠിക്കണമെന്നില്ല. കാരണം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാ.
അതെ, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു അല്പം സമയമെടുത്താണെങ്കിലും ഈ പിതാക്കന്മാരെ പറ്റി ഒന്ന് പഠിച്ചാൽ പോവാണ്. അത് മനസ്സിൽ കിടന്നോളൂ. നിങ്ങൾ പരീക്ഷയൊന്നും എഴുതണ്ട, കേട്ടാ മതി. ചുമ്മാ ഒന്ന് കേട്ടാ മതി.
അതെ, അച്ഛന് സൗകര്യം പോലെ എടുത്താൽ.
ഓക്കെ ഓക്കെ.
എന്റെ അനൗൺസ്മെന്റ്സ് ഉള്ളത് നമ്മുടെ എസ്ഐ കോമ്പറ്റീഷന്റെ റിസൾട്ട് ഞാൻ അടുത്ത ആഴ്ച അറിയിക്കുന്നതായിരിക്കും. അതിന്റെ ജഡ്ജസ്മാർ എല്ലാം റിസൾട്ട് തന്നിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾസ് ഫോർ ദ ബുക്ക്, ഐ വാസ് റിക്വസ്റ്റിംഗ് ഫോർ ദ ആർട്ടിക്കിൾസ് ആൻഡ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ റിസീവിംഗ് ദി ആർട്ടിക്കിൾ ഇസ് ജൂലൈ 15. പിന്നെ വി ഹാവൻ ഡിസൈഡ് എ നെയിം ഫോർ ദ ബുക്ക്. ഐ ഗോട്ട് 2 or 3 സജഷൻസ്. And if you have some other suggestions or some new ones, please contact me. Just send me an email for the name of the book. We haven't decided any name. Also, we haven't designed the front page of the book. That we may have to ask an artisan to draw something or some idea about that. Depends on the name of the book. If anybody is sponsoring the expense of getting that front page designed, please do that. So I request someone to sponsor the front page. You know, all these things, we have, in your prayers, please remember those who are working for these things. Also, pray for our Achans who are very patiently taking their time, taking their effort to teach us. So, in every day, please remember them in your prayers. That's all. Thanks for everyone who prayed for me and family. I am back at home. By the grace of God, my daughter and her son is doing very well. And I take this opportunity to thank everyone. I know that's a real miracle. And the miracles happened now also. He will not forsake us, that we have put the trust in Him. So please, I'm extending my thanks to everyone.
ശുദ്ധമുള്ള ഭാവാശുദ്ധമുള്ള തിരുനാമത്തോളം ഞങ്ങൾ നീ കാത്തുകൊള്ളണമേ. രക്ഷിതമായ ഉത്തരാജ് നമ്മൾ ശ്രീഭായ ഞങ്ങൾ അമർച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാശുദ്ധമുള്ള നിന്റെ കുടിയിരുപ്പിന്റെ ഭവനങ്ങളായി സമച്ചുകൊള്ളണമേ. ദൈവമായ ഓർത്താവ് നേരോഗ്യം കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങൾ അമർച്ചുകൊള്ളണമേ. ആമേൻ. പറയുമോ പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മേ. ഞങ്ങളെല്ലാവരുടെ മേലും പ്രത്യേക അൽമിയസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഞങ്ങളുടെ ഇടവകയോടും കർത്താവെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ ദൈനംദിനമായ എല്ലാ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളോടും എന്നും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ.
Thanks, Achan. And good evening, everybody.
Good night.